2024 April 21 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ ഒന്നാം പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ചരിത്രം മരവിച്ച പ്രേതഭൂമി. ഡോക്ടർ രാജീവ് കുമാര ഖണ്ഡ എഴുതുന്നു, നാസി ജർമ്മനിയുടെ ഭീകര ചരിത്രം പറയുന്ന ന്യൂറംബർഗ് നഗരത്തിലേക്കും കൊടും വിചാരണ കഥ പറയുന്ന അവിടുത്തെ ട്രയൽ മ്യൂസിയത്തിലേക്കും ഒരു സഞ്ചാരം. ന്യൂറംബർഗ് വെറുമൊരു നഗരമല. ഒടുങ്ങാത്ത യുദ്ധവെറിയുടെ ഓർമ്മകളിൽ കാർമേഘം മൂടിയ ജർമ്മനിയിലെ ചരിത്ര നഗരം. നാസി ജർമ്മനിയിൽ അവരുടെ പടുകൂറ്റൻ റാലികൾക്കും 1945 ശേഷം അതേ നിവാസികളെ യുദ്ധക്കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്തു ശിക്ഷിക്കുകയും ചെയ്ത പ്രേത നഗരം. ജർമ്മനിയുടെ തെക്കുഭാഗത്തെ ബവേറിയൻ നഗരമായ വുസ്ബർഗിൽ നിന്ന് അത്യാധുനികമായ ആകാംക്ഷകളോടെയാണ് ന്യൂറംബർഗിലെ ട്രയൽ മ്യൂസിയത്തിലേക്ക് യാത്ര തിരിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലം ന്യൂറംബർഗിൽ യുദ്ധക്കുറ്റങ്ങളുടെ വിചാരണ നടക്കുമ്പോൾ യുദ്ധത്തിന്റെ ഭീകരതയ്ക്കൊപ്പം മനുഷ്യന്റെ ക്രൂരതകളുടെ അനന്തത കൂടിയാണ് ലോകത്തിന് ബോധ്യപ്പെട്ടത്. ട്രയൽ മ്യൂസിയത്തിൽ ആ വിചാരണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലത്താണ് നിൽക്കുന്നതെന്ന ചിന്ത അത് സൃഷ്ടിക്കുന്ന ഞെട്ടലിനപ്പുറം ചരിത്രത്തിന്റെ ഭീകരമായ ഒരു ഒഴുക്കിലേക്കാണ് എന്നെ എടുത്തെറിയുന്നുണ്ടായിരുന്നു. പറഞ്ഞാലൊടുങ്ങാത്ത ക്രൂരത സ്വന്തം രാജ്യത്തെയും പിടിച്ചെടുത്ത രാജ്യങ്ങളിലെയും ജൂതരുടെയും തടവുപുള്ളികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും സ്വവർഗരധികാരിയുടെയും വികലാംഗരുടെയും മേൽ അടിച്ചേൽപ്പിച്ച നാസി ഭ്രാന്തിന് ഒടുവിൽ ലോക സമൂഹത്തിന്റെ നീതിബോധം ചെറിയൊരു മറുപടിയെങ്കിലും കൊടുത്ത ഇടം ട്രയൽ മ്യൂസിയം. ജർമ്മനിയിലേക്ക് വരുമ്പോൾ തന്നെ പോകണമെന്ന് നിർബന്ധമായും വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഡോക്യുമെന്റേഷൻ സെന്റർ എന്നറിയപ്പെടുന്ന ഈ ട്രയൽ മ്യൂസിയമാണ്. ഞാനിവിടെ ഒരിക്കലും പോയിട്ടില്ല. സമയമുള്ളപ്പോൾ നമുക്ക് സന്തോഷം തരുന്ന സ്ഥലങ്ങളിലേക്കല്ലേ പോകേണ്ടത്? വരുന്ന വഴിക്ക് കാർ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ജർമ്മൻകാരി ഡോക്ടർ ലൂസി പകുതി തമാശയും പകുതി കാര്യമായും പറഞ്ഞതാണ്, ഞാൻ താമസിക്കുന്ന വുസ്ബർഗിൽ നിന്ന് ന്യൂറംബർഗിലേക്ക് 1.5 മണിക്കൂർ ട്രയൽ യാത്ര ദൂരമേ ഉള്ളൂ. പക്ഷേ അതേ ദിവസം അതിനടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് സുഹൃത്തുക്കളോടൊപ്പം കാറിൽ പോകാൻ പ്ലാനിട്ടിരുന്ന എന്റെ ജർമ്മനിയിലെ വീട്ടുടമസ്ഥ മോണിക്ക അവരുടെ കാറിൽ എന്നെയും യാത്ര ചെയ്യാൻ അനുവദിക്കുകയായിരുന്നു. മോണിക്കയുടെ സുഹൃത്തായിരുന്നു ഡോക്ടർ ലിസ. ഒരു കണക്കിന് അവർ പറഞ്ഞത് ശരിയുമാണ്. ന്യൂറംബർഗ് ഒരു പുരാണ നഗരമാണ്. അതി പുരാതന കാലത്ത് പണിത പള്ളികൾക്കും കോട്ട കൊട്ടാരങ്ങൾക്കും മധ്യകാലഘട്ടത്തിലെ നവോത്ഥാന ചിത്രകാരന്മാരുടെ മ്യൂസിയങ്ങൾക്കും പുറമെ ഇവിടെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായുള്ള ടോയ് മ്യൂസിയവും മറ്റനേകം സ്ഥലങ്ങളും ദിവസങ്ങളോളം സമയമെടുത്ത് സന്ദർശിക്കാനുണ്ട്. ഇത്രയുമധികം കൗതുകം ജനിപ്പിക്കുന്ന സ്ഥലങ്ങളുള്ളപ്പോൾ ചരിത്രം മരവിച്ച നിമിഷങ്ങൾ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഈ ഡോക്യുമെന്റേഷൻ സെന്റർ കാണാൻ പോകുന്നത് സാധാരണഗതിയിൽ ആർക്കും മടുപ്പുളവാക്കുന്നതാണ്. മോണിക്കയുടെ സംഘവും എന്നെ ന്യൂറംബർഗിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ഇറക്കി യാത്രയായി. അവിടെ നിന്ന് ന്യൂറംബർഗ് മെയിൻ സ്റ്റേഷനടുത്തുള്ള ലോറൻസ് ക്ലീഷ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി ന്യൂറംബർഗ് മെയിൻ ഗാസിലും ഡോക്യുമെന്റേഷൻ സെന്ററും ഗൂഗിൾ മാപ്പിൽ തപ്പി നോക്കുമ്പോഴേക്കും നഗരം സജീവമായി തുടങ്ങിയിരുന്നു. ഓവർ ലേഡീസ് ചർച്ച് അടക്കം നിരവധി ക്രിസ്തീയ ദേവാലയങ്ങളുടെ പ്രാർത്ഥനാ ഗോപുരങ്ങൾ ഒരേ സമയം ആകാശത്തേക്ക് ഉയർന്ന് നഗരത്തിന്റെ കാവൽ നിൽക്കുന്നു ഉണ്ടായിരുന്നു. ഞരമ്പുകളിൽ പൗരാണികത പുരാണ പൗടിയോടെ നിൽക്കുന്ന മറ്റു കെട്ടിടങ്ങളും മധ്യത്തിലെ വിശാലമായ ഛത്രുവും അവിടെ നിറഞ്ഞു നിന്ന പല നിറത്തിലും വലിപ്പത്തിനുമുള്ള കടകളും മാത്രമല്ല തെരുവോരങ്ങളിൽ ബാൻഡ് വായിക്കുന്നവരും തെരുവിൽ പൂക്കളും പലതരം വണ്ണുകളും വിൽക്കുന്നവരും ന്യൂറംബർഗിന്റെ ഞരമ്പുകളിൽ ജീവിക്കുന്ന പൗരാണികതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജർമ്മനിയിലെ പല നഗരങ്ങളിലും ഇത് അനുഭവപ്പെടാമെങ്കിലും ഇവിടെ അത് കൂടുതലായാണ് തോന്നിയത്. ന്യൂറംബർഗ് നഗരം തന്നെ ഒരു വലിയ മ്യൂസിയമായാണ് അനുഭവപ്പെടുക. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സഖ്യകക്ഷികളിലെ ഇംഗ്ലണ്ടിന്റെ ബോംബിംഗിൽ 80% തകർന്ന് തരിപ്പണമായതാണ് ന്യൂറംബർഗ്. നാസികളുടെ ഒരു സുപ്രധാന രാഷ്ട്രീയ സൈനിക കേന്ദ്രമായിരുന്നു ന്യൂറംബർഗ് എന്നും ആകാശ ആക്രമണങ്ങളിൽ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഇന്ന് കാണുന്ന ന്യൂറംബർഗ്. അന്നത്തെ ചപ്പു കൂമ്പാരങ്ങളിൽ നിന്ന് വീണ്ടും നിർമ്മിച്ചെടുത്തതാണ്. ലോറൻസ് ക്ലീഷയിലെ സംഭവബഹുലമായ ചതുരത്തിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഫ്രീ ടൂർ കുടയും ചൂടി വരികയായിരുന്നു യുവതികളെ ശ്രദ്ധിച്ചത്. ജർമ്മൻ മാത്രം സംസാരിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന അവരോട് ഭവ്യമായി തന്നെ വഴികൾ ചോദിച്ചു മനസ്സിലാക്കി. ഒരു കാര്യം വ്യക്തമായി, ഞാൻ വിചാരിച്ചിരുന്ന രണ്ടിടങ്ങളിൽ ഒന്ന് മാത്രമേ അടുത്തുള്ളൂ. ന്യൂറംബർഗ് കാസിൽ ഡോക്യുമെന്റേഷൻ സെന്റർ പിന്നെയും കിലോമീറ്റർ അകലെയാണ്. അവരുടെ ഫ്രീ ഗൈഡഡ് ടൂറിൽ അത് പെടുന്നുമില്ല. സ്വന്തം ചരിത്രത്തിലെ കറുത്ത പാടാണെങ്കിലും എല്ലാ ജർമ്മൻകാരും നാസിസം എന്ന പൈശാചിക ബോധത്തെക്കുറിച്ചുള്ള അറിവുള്ള ാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അവർ മ്യൂസിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിച്ചിരിക്കും. മിക്കവരും സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അത് ചെയ്തിട്ടുമുണ്ടാകും. ഈ മ്യൂസിയങ്ങളിൽ എല്ലാം തന്നെ നാസിസം എന്തായിരുന്നുവെന്നും അത് അധികാരത്തിൽ വന്ന ചരിത്ര പശ്ചാത്തലങ്ങളും അതിന്റെ അതിരുകൾ ഇല്ലാത്ത ക്രൂരതകളും വളരെ വിശദമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി ഉള്ള സ്ഥലത്തേക്കാണ് എനിക്ക് പോകാനുള്ളത്. ഫ്രീ ടൂറുകാർ മറ്റൊരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും ഡോക്യുമെന്റേഷൻ സെന്റർ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരിടമായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. കാസിൽ തൊട്ടടുത്താണ്, ആദ്യം അവിടെ കയറാം, ഉച്ചയോടെ സെന്ററിലേക്ക് തിരിക്കാമെന്നും വിചാരിച്ചെങ്കിലും നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട ഒരിടത്ത് സ്ഥിതി ചെയ്തിരുന്ന റെയിൽ മ്യൂസിയം കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും 3:30 കഴിഞ്ഞിരുന്നു. നൂറംബർഗിലെ 6 നമ്പർ ട്രാമിന്റെ അവസാന സ്റ്റോപ്പാണ് റെയിൽ മ്യൂസിയം. ആർക്കും താല്പര്യമില്ലാത്തതെന്ന് തോന്നിക്കുന്ന ആ സ്ഥലത്തിന് ചുറ്റുപാടുമാണ് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധക്കുറ്റങ്ങളുടെ മസ്തിഷ്കങ്ങൾക്ക് പ്രകമ്പനം കൊള്ളിക്കുന്ന ആരവങ്ങളോടെ ജനസഹസ്രങ്ങൾ പിന്തുണ ഏകിയത് ഹിറ്റ്ലറുടെ കൊടുമുടി. 1927-28 കാലം മുതൽ ന്യൂംബർഗ് ഹിറ്റ്ലറുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. പടുകൂറ്റൻ രാഷ്ട്രീയ റാലികളാണ് ഇവിടെ നാസി പാർട്ടി വർഷം തോറും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. 1934 ഇതുപോലെ സംഘടിപ്പിക്കപ്പെട്ട ഒരു കൂറ്റൻ റാലിയുടെ 60 മണിക്കൂർ ഫുട്ടേജിൽ നിന്നുമാണ് റഫേൻ സ്റ്റാലിന്റെ പ്രൊപ്പഗാൻഡ ചിത്രം ട്രയംഫ് ഓഫ് ദി വിൽ 1935 രൂപമെടുക്കുന്നത്. സാമാന്യം ഉയരത്തിൽ തട്ടുമ്പുറം പോലത്തെ സ്ഥലത്തു നിന്ന് ഹിറ്റ്ലർ താഴെ നിൽക്കുന്ന തന്റെ 70,000 വരുന്ന പ്രജകളെയും 10,000 വരുന്ന പട്ടാളക്കാരെയും അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ട ജർമ്മൻ ജനതയുടെ ഭൂരിഭാഗവും തങ്ങൾ ലോകത്തിന്റെ നെറുകയിലാണ് എന്ന് വിശ്വസിച്ചു. അതിന് കാരണം ഭൂതനായ നേതാവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളിൽ അന്ധമായി വിശ്വസിക്കുകയും ചെയ്തു. നാസിസം എന്നത് ജർമ്മൻ ചരിത്രത്തിൽ സംഭവിച്ച അതിഭീകരമായ ഒരു പകടമായി മാത്രം കാണാതെ അതിന്റെ ചിന്താധാരകൾ ഏതെല്ലാം വഴികളിലൂടെ എങ്ങനെയൊക്കെയാണ് ചുറ്റിത്തിരിയുന്നത് എന്നുവരെ കാണിച്ചു തരുന്നുണ്ട്. ട്രയൽ മ്യൂസിയം പഴയകാലത്തെ ഒരു കൽത്തുറങ്കിന്റെ പ്രതീതിയായിരുന്നു. ഡോക്യുമെന്റേഷൻ സെന്ററിന്റെ മുഖ്യ കവാടം കടന്നയുടൻ നവീകരണ പ്രവർത്തനങ്ങൾക്കായി യഥാർത്ഥ ബിൽഡിംഗ് പകുതിയും അടച്ചിരിക്കുകയായിരുന്നു. ഗുഹാമുഖ വാതിൽ കടന്നു ചെല്ലുമ്പോൾ നല്ല ഉയരത്തിൽ പണിത വിശാലമായ ഹാൾ, നാലുപാടും ചെങ്കൽ ചുവരുകളും തൂണുകളും നിറഞ്ഞ ഹാളിൽ എല്ലായിടത്തും അരണ്ട വെളിച്ചം. നാസി ചിന്താധാരകളുടെ ആവിർഭാവം തൊട്ട് അവരുടെ അധികാരത്തിന്റെയും അധികാര ദുർവിനിയോഗത്തിന്റെയും നാൾവഴികളും മരിച്ചുപോയതും കഷ്ടിച്ച് രക്ഷപ്പെട്ടതുമായ അനേകരുടെ ജീവിതത്തിന്റെ ചുരുക്ക കഥകളുമാണ് എല്ലായിടത്തും. കാഴ്ച എന്നതിനപ്പുറം വായനയിലൂടെയും അത് കാട്ടിത്തരുന്ന അറിവിലൂടെയും സന്ദർശകർക്ക് ഒരു പുതിയ അനുഭവം സൃഷ്ടിക്കുന്നുണ്ട് ട്രയൽ മ്യൂസിയം. ന്യൂംബർഗ് വിചാരണയിലെ ശേഷിച്ചിരുന്ന ഒരേയൊരു പ്രോസിക്യൂട്ടറായിരുന്ന ബെഞ്ചമിൻ ഫ്രൻസ് മരിച്ചിട്ട് ഏറെ കാലമായില്ല. യുദ്ധ വിചാരണ വേളയിൽ ഏറ്റവും ചെറുപ്പക്കാരായ പ്രോസിക്യൂട്ടർ ആയിരുന്നു ഫ്രൻസ്. ട്രയൽ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഫ്രൻസിന്റെ വരികൾ എഴുതിവെച്ചിട്ടുണ്ട്. ന്യൂംബർഗിലേക്ക് നിങ്ങൾ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ലോകം ഇതുവരെയും താണ്ടിയതും ഇനിയും താണ്ടാനുള്ളതുമായ വഴികൾ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ വചനം.